ഷെവലിയർ ബെന്നി പുന്നത്ര എഴുതുന്ന ലേഖനം നിസ്സഹായതയിൽ നിന്ന് കരുത്തിലേക്ക്. രാജാവായി അധികാരമേൽക്കുന്നതിന് മുമ്പ് ദാവീദ് പൂർണ്ണമായും തകർക്കപ്പെട്ട ഒരു സംഭവം 1 സാമുവൽ 29 അധ്യായത്തിൽ കാണാം. സാവൂൾ രാജാവിൻ്റെ വധഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാനായി ദാവീദ് ഫിലിസ്ത്യ രാജാവായ അക്കീഷിൻ്റെ അടുത്ത് അഭയം തേടി. ദാവീദിൻ്റെ കൂടെ 600 അനുചരന്മാരുമുണ്ടായിരുന്നു. അങ്ങനെ ദാവീദ് അക്കീഷിൻ്റെ ആശ്രിതനായി തനിക്ക് അനുവദിക്കപ്പെട്ട സിക്ലാഗ് എന്ന പ്രദേശത്ത് കൂടാരമടിച്ച് ജീവിക്കുകയാണ്. അക്കാലത്ത് അക്കീഷ് രാജാവ് ഇസ്രായേലുമായി യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ദാവീദിനെയും സംഘത്തെയും യുദ്ധത്തിന് വിളിച്ചുയർത്തു. എന്നാൽ യുദ്ധം മുറുകുമ്പോൾ ദാവീദും അനുചരന്മാരും ഇസ്രായേൽ പക്ഷത്തേക്ക് കൂറുമാറി ഫിലിസ്തരെ ചതിക്കുമോ എന്ന് സൈന്യാധിപന്മാർക്ക് സംശയം. അവരുടെ ആശങ്കയും ഭയവും കാരണം അക്കീഷ് രാജാവ് ദാവീദിനെയും സംഘത്തെയും മടക്കി അയച്ചു. അങ്ങനെ അപമാനിതനായി ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെട്ട് മടക്കി അയക്കപ്പെട്ട ദാവീദ് തിരികെ സിക്ലാഗ് പ്രദേശത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച ദയനീയമായിരുന്നു. അമലേക്കിയർ സിക്ലാഗ്, നെഗബ് എന്നീ പ്രദേശങ്ങൾ ആക്രമിച്ച് അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം അടിമകളാക്കി കൊണ്ടുപോയി. സിക്ലാഗ് നഗരം തീവച്ച് നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും ഹൃദയം തകർന്നിരിക്കുന്ന സമയത്ത് അനുചരന്മാരെല്ലാം ദാവീദിനെതിരെ തിരിഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിട്ട് തങ്ങളുടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും എല്ലാം നഷ്ടപ്പെട്ടല്ലോ, അതുകൊണ്ട് ദാവീദിനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് അവർ തീരുമാനിച്ചത്. ദാവീദിന് ആരുമില്ലാത്ത സാഹചര്യം, അനുചരന്മാരായി കൂടെയുണ്ടായിരുന്നവർ കല്ലെറിഞ്ഞു കൊല്ലാൻ പദ്ധതിയിടുന്നു. ആശ്രിതനായി നിന്ന് അക്കീഷിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞുവിടപ്പെടുന്നു. അങ്ങനെ ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ. ജയത്തിൻ്റെയും തോൽവിയുടെയും കാരണമെന്ത്? ഇതുപോലെ നമ്മളും ഏറ്റവും തളർന്നിരിക്കുമ്പോഴാണ് എല്ലായിടത്തു നിന്നും ആക്രമണം ഉണ്ടാകുന്നത്. അതൊരു വ്യക്തിയായാലും ശുശ്രൂഷയായാലും അങ്ങനെ തന്നെ. എല്ലാം നന്നായി പോകുമ്പോൾ ഒരു കുഴപ്പവുമില്ല. എന്നാൽ ബലഹീനനായിരിക്കുന്ന സമയത്ത് സകലയിടത്തു നിന്നും ആക്രമണം വരും. ശുശ്രൂഷയാണെങ്കിൽ ഒരു വീഴ്ചയോ കുറവോ സംഭവിക്കുമ്പോൾ എല്ലായിടത്തു നിന്നും ആക്രമണം വരുന്നത് കാണാം. സാത്താൻ ഈ അവസരം നോക്കിയിരിക്കുകയാണ്. പലപ്പോഴും നേതൃത്വത്തിലിരിക്കുന്നവർക്ക് ആ സമയത്ത് വലിയ നിസ്സഹായത അനുഭവപ്പെടും. ഇങ്ങനെയുള്ള അവസ്ഥ എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. പക്ഷേ ദൈവം ഇത് അനുവദിക്കുന്നതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട്. വിജയത്തിൻ്റെ നാളുകളിൽ നാം ഏറെ പേരെ ആശ്രയിക്കും. വിജയത്തിന് പിന്നിൽ എപ്പോഴും വളരെ പേരുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ആശ്രയം വ്യക്തികളിലും സാഹചര്യങ്ങളിലും സമ്പത്തിലുമൊക്കെ ആകാതിരിക്കാൻ ദൈവം ഇതുപോലുള്ള നിസ്സഹായതകൾ അനുവദിക്കും. ഈ അവസരത്തിൽ ദാവീദ് എന്താണ് ചെയ്തത്? അവൻ തൻ്റെ ദൈവമായ കർത്താവിൽ ശരണം വെച്ചു. 1 സാമുവൽ 30:6. എന്നാൽ ഇംഗ്ലീഷ് വിവർത്തനങ്ങളിൽ ഈ വചനം ദാവീദ് സ്ട്രെങ്തൻ ഹിംസെൽഫ് ഇൻ ദ ലോർഡ് ഹിസ് ഗോഡ് എന്നാണ്. അതായത് അവൻ കർത്താവിൽ ബലം ആർജിച്ചു. മറ്റ് ബലങ്ങളൊന്നുമില്ല, അനുയായികളില്ല, ആശ്രിതൻ എന്ന നിലയിൽ തന്നെ സഹായിച്ചിരുന്ന രാജാവില്ല. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ അവൻ കർത്താവിൽ ബലമാർജിച്ചു. ദൈവത്തിൽ കരുത്താർജിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് വേവലാതിപ്പെടുന്ന ദാവീദിനെ കാണുന്നില്ല. മറിച്ച് കർത്താവിനോട് ആലോചന ചോദിച്ച് കൂടെ അവശേഷിച്ച 400 പേരെയും കൂട്ടി അമലേക്കരെ പിന്തുടരുകയാണ് അവൻ ചെയ്തത്. അവരെ തോൽപ്പിച്ച് അവർ അടിമകളായി പിടിച്ചുകൊണ്ടുപോയ സ്ത്രീകളെയും കുട്ടികളെയും മോചിപ്പിച്ചു. കൊള്ളവസ്തുക്കൾ തിരികെ കൊണ്ടുവന്ന വിജയശ്രീലാളിതനായി ദാവീദ്. എന്നാൽ കർത്താവിൽ ശക്തി പ്രാപിച്ചില്ലെങ്കിൽ എന്തുണ്ടാകും? വിരളി പിടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ഓടി നടക്കും. ഇതേ അധ്യായത്തിന് തൊട്ടു മുമ്പ് പ്രതിസന്ധിയിലായ സാവൂളിനെ കാണാം. ഫിലിസ്തരുമായി യുദ്ധത്തിനൊരുങ്ങിയെങ്കിലും ഫിലിസ്തരുടെ സൈന്യത്തെ കണ്ട് സാവൂൾ ഭയപ്പെട്ടു. വേവലാതിയോടെ പ്രവാചകരുടെ അടുത്തു പോയി. സന്ദേശങ്ങൾ കിട്ടിയില്ല. രാത്രിയിൽ പ്രാർത്ഥിച്ചു. സ്വപ്നത്തിലൂടെ കർത്താവ് ഒന്നും പറഞ്ഞില്ല. ഒടുവിൽ മന്ത്രവാദിനിയുടെ അടുത്തു പോയി ആലോചന ചോദിക്കുകയാണ് ചെയ്തത്. സാവൂളിൻ്റെ നാശത്തിന് അത് കാരണമാകും. പ്രതിസന്ധികളിൽ ചെയ്യേണ്ടത്. പ്രതിസന്ധികൾ വരുമ്പോൾ നാമും വേവലാതിപ്പെട്ട് നടക്കരുത്. അപ്പോൾ നാം ദുർബലരാകും. എപ്പോഴും കർത്താവിൻ്റെ അടുത്തിരിക്കുക. കർത്താവിൽ ശക്തി പ്രാപിക്കുക. നേതൃസ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ടവർ ഇപ്രകാരം കർത്താവിൽ ബലമാർജിക്കാൻ പഠിക്കണം. എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ നാം പലപ്പോഴും പ്രാർത്ഥിക്കാൻ മറ്റു വ്യക്തികളെ തേടി ഓടി നടക്കും. അത് തെറ്റല്ല. പക്ഷേ അങ്ങനെ പുറത്തു നിന്നൊരു സഹായം തേടി ശക്തി ആർജിക്കാൻ ശ്രമിക്കാതെ കർത്താവിൽ ശരണപ്പെടുന്നതാണ് ഒരു ആത്മീയ വ്യക്തിക്ക് കൂടുതൽ ഉചിതം. ഒരു യഥാർത്ഥ നേതാവ് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കർത്താവിൽ ബലമാർജിക്കാൻ പഠിക്കണം. എങ്കിലേ കരുത്തനാകാനും പുതിയൊരു തലത്തിലേക്ക് ശുശ്രൂഷയെ നയിക്കാനും സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ദൈവം നമ്മുടെ ജീവിതത്തെ നിസ്സഹായതയുടെ അനുഭവങ്ങളിലൂടെ നയിക്കുന്നത്. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ഒരു ദൗത്യം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ഒരു ശൂന്യതയുണ്ടാകും. ആ ശൂന്യത വീണ്ടും ദൈവത്താൽ പോഷിപ്പിക്കപ്പെടാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെ പരിപോഷിപ്പിക്കപ്പെട്ടാൽ മാത്രമേ പുതിയ ദൗത്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുകയുള്ളൂ. ദുർബലനായ ഒരാൾക്ക് ദൈവം ഒരിക്കലും ഒരു നിയോഗം നൽകുകയില്ല. ആദ്യം അവൻ ദൈവത്തിൻ്റെ അടുത്തിരുന്ന് ശക്തി ആർജിക്കണം. ശക്തി ആർജിച്ച് കഴിയുമ്പോഴാണ് പുതിയ ദൗത്യത്തിന് തുടക്കം കുറിക്കുന്നത്. ചില അവസരങ്ങളിൽ നാം ദുർബലരാകാൻ ദൈവം അനുവദിക്കുന്നത് അടുത്ത ദൗത്യത്തിനായി നമ്മെ ഒരുക്കാനാണ്. അതിനായി അവിടുന്ന് ചിലപ്പോൾ നമ്മെ തളർത്തും, കിടത്തും. ശുശ്രൂഷയിൽ പ്രതിസന്ധി, ഒറ്റപ്പെടൽ, ചീത്തപ്പേര്, അങ്ങനെ പലതും ഉണ്ടാകും. അപ്പോൾ നമുക്കത് അംഗീകരിക്കാനാവാതെ വന്നേക്കാം. എന്നാൽ നമ്മെ പരിപോഷിപ്പിക്കാനാണ് അവിടുന്ന് അവ അനുവദിക്കുന്നത്. അത് സ്വന്തമാക്കണമെങ്കിൽ തിരക്കിട്ട ഓട്ടങ്ങൾ അവസാനിക്കണം, നിസ്സഹായതയിലേക്ക് വരണം. തുടർന്നാണ് ദൈവം നമ്മെ അടുത്ത ദൗത്യത്തിലേക്ക് നയിക്കുന്നത്. ശുശ്രൂഷയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഓർക്കണം, പുതുശക്തി കൊണ്ട് നിറയാനായിട്ടാണ് ദൈവം നമുക്ക് നിസ്സഹായത തരുന്നത്. നാം വ്യക്തികളിലേക്കും സാഹചര്യങ്ങളിലേക്കും നോക്കാതെ അവിടുത്തെ മാത്രം നോക്കി കർത്താവിൽ നിന്ന് ശക്തി ആർജിക്കണം. കരുത്തിൻ്റെ 3 രഹസ്യങ്ങൾ. ഇത്തരത്തിലുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ പുതിയ കരുത്ത് സ്വന്തമാക്കാൻ 3 കാര്യങ്ങൾ ചെയ്യാം. കർത്താവുമായി കൂടുതൽ സംഭാഷണം നടത്തുക. വിഷമങ്ങൾ കർത്താവിനോട് മാത്രം പറയുക. ഒന്നും ചെയ്യാനില്ല, പ്രാർത്ഥിക്കാനാകുന്നില്ല എന്ന അവസ്ഥയാണെങ്കിൽ ഭാഷാവരത്തിൽ കൂടുതൽ സമയം പ്രാർത്ഥിക്കണം. 1 കൊരിന്ത്യോസ് 14:4 പ്രകാരം ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി വരുത്തുന്നു. അതിനാൽ നമ്മെ തന്നെ കരുത്തരാക്കി മാറ്റാൻ ഭാഷാവരം ഉപയോഗിക്കുക. ഒപ്പം നമ്മുടെ ആത്മാവിനോട് തന്നെ സംസാരിക്കണം. നാം എപ്പോഴും പരിസരങ്ങളോടും മറ്റുള്ളവരോടുമാണ് സംവദിക്കുന്നത്. എന്നാൽ ദാവീദിൻ്റെ മാതൃക നോക്കുക. ദാവീദ് സ്വന്തം ആത്മാവിനോട് സംസാരിക്കുന്നു. എൻ്റെ ആത്മാവേ, നീ എന്തിനു വിഷാദിക്കുന്നു? നീ എന്തിനു നെടുവീർപ്പെടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. സങ്കീർത്തനങ്ങൾ 43:5. ഇതുപോലെ നീ എന്തിനു വിഷമിക്കുന്നു? നിന്റെ ദൈവം കൈവിടുകയില്ല, നിന്റെ ദൈവം കൂടെയില്ലേ എന്നിങ്ങനെ സ്വന്തം ആത്മാവിനോട് സംസാരിക്കുക. സ്തോത്രഗീതങ്ങൾ ആലപിക്കണം. നമ്മുടേതായ ഭാഷയിലും രാഗത്തിലും പാടിയാൽ മതി. അത് നമ്മെ ബലപ്പെടുത്തും. അങ്ങനെ കർത്താവിൽ ബലം പ്രാപിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന വ്യക്തത കിട്ടും. അല്ലാത്തപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുകയില്ല. ആലോചിച്ച് സമ്മർദ്ദം കൂടും. നമ്മുടെ ശുശ്രൂഷയിൽ എപ്പോഴും സുഗമമായ കാലങ്ങളായിരിക്കുകയില്ല. പ്രതിസന്ധികളിലൂടെയാണ് ദൈവം നമ്മെ വളർത്തുന്നത്. ആ പ്രതിസന്ധി സമയത്ത് ആത്മാവിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ പരസ്പരം കുറ്റപ്പെടുത്തിയും മറ്റും വെറുതെ കാലം പോകും. അതിനാൽ ആത്മാവിൻ്റെ നയിക്കപ്പെടലിനായി നാം കർത്താവിൻ്റെ അടുത്തിരിക്കണം. ദൈവം പ്രവർത്തിക്കും. നാം വെറുതെ ഓടി നടന്ന് വേവലാതിപ്പെട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. ദൈവം പ്രവർത്തിക്കണം. ദൈവം പ്രവർത്തിക്കാനുള്ള സമയത്തിന് മുമ്പായി അതിനുള്ള ആത്മീയ അന്തരീക്ഷം ഒരുക്കണം. ആത്മീയമായി നാം ഒരുക്കപ്പെടണം. സമയത്തിൻ്റെ തികവിൽ അവിടുന്ന് പ്രവർത്തിക്കും. കർത്താവിൽ ശക്തി ആർജിക്കുക എന്നതാണ് പ്രധാനപ്പെട്ടത്. എപ്പോഴും വ്യക്തിപരമായി കർത്താവിൽ ശക്തി ആർജിക്കുന്ന ഒരു സ്വഭാവമുണ്ടാകണം. പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ സഹായം നമുക്ക് ആവശ്യമുണ്ടെങ്കിലും കരുത്തിൻ്റെ രഹസ്യമിരിക്കുന്നത് ഞാനും കർത്താവും തമ്മിലുള്ള ബന്ധത്തിലാണ്. നമ്മുടെ നേതൃത്വത്തിൻ്റെ കരുത്ത് വെളിപ്പെടുന്നത് ആ ബന്ധത്തിലാണ്. അതിനാൽ കർത്താവിൽ കരുത്താർജിക്കുന്നവരാകാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങയിൽ കരുത്താർജിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമേൻ.